ദൈവനാമ മഹത്വപ്പെടട്ടെ. കോവിഡ്-19 ഭീകരത മൂലം ഭാരത സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്ന ലോക്ക്ഡൗണിൻ്റെ സമയത്താണ് ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ PDF ഇടാൻ സാധിക്കാത്തതിൽ ഖേദിക്കുന്നു. 7 ഉം 8 ഉം അധ്യായങ്ങൾ ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യും. തുടർന്ന് ആരെങ്കിലും ആവശ്യമുള്ളവർ അറിയിച്ചാൽ അതിൻ്റെ PDF ഈ പ്രശ്നങ്ങൾ കഴിയുമ്പോൾ ഇടുന്നതായിരിക്കും. 7-ാം അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പൊള്ളയായ വാക്കുകളിലൂടെ ശ്രോതാക്കളെ ഭ്രമിപ്പിച്ച് കാര്യസാധ്യം നേടുന്ന തന്ത്രശാലികളുടെ ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ ഇവിടെ സത്യസന്ധമായ വാക്കുകൾ മാത്രം പറയുന്നതാണ് ശൂലേമിയുടെ പ്രിയതമൻ. പ്രിയതമയുടെ കേശാദി പാദ വർണ്ണന പ്രിയൻ വളരെ മനോഹരമായിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത്. ഇപ്രകാരം വർണ്ണിക്കുവാൻ പ്രിയന് മാത്രമേ കഴിയുകയുള്ളൂ. സഭ അല്ലെങ്കിൽ ഓരോ വിശ്വാസിയും എങ്ങനെ ആയിരിക്കണമെന്നുള്ളതിൻ്റെ മനോഹരമായ വർണ്ണന ഉത്തമഗീതം 4:1-7 വാക്യങ്ങളിലും 6:4-6 വാക്യങ്ങളിലും നാം കണ്ടു കഴിഞ്ഞതാണ്. എന്നാൽ ഇവിടെയെല്ലാം യെരുശലേം പുത്രിമാർ, നാം ഇപ്പോൾ വായിക്കുന്ന ഈ ഭാഗത്ത് യെരുശലേം പുത്രിമാർ അവരുടെ വാക്കുകളെ പാദാദി കേശവർണ്ണന എന്ന് പറയാവുന്ന രീതിയിലാണ് വർണ്ണിക്കുന്നത്. പ്രിയൻ സഭയെക്കുറിച്ച് അല്ലെങ്കിൽ തൻ്റെ മണവാട്ടിയെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ കേശാദി പാദ വർണ്ണന നടത്തും. എന്നാൽ യെരുശലേം പുത്രിമാർ വർണ്ണിക്കുമ്പോൾ അവർ പാദാദി കേശവർണ്ണനയാണ് നടത്തുന്നത്. ആക്ഷരീക വർണ്ണനയല്ല നാം ഇവിടെ നോക്കുന്നത്, മറിച്ച് ഒരാത്മീയ വീക്ഷണമാണ് നമുക്കാവശ്യം. അതിനാൽ വചനത്തിലെ, അതായത് 7-ാം അധ്യായത്തിലെ 2 മുതലുള്ള വരികളുടെ ആത്മീയ അർത്ഥം മാത്രമാണ് ഞാൻ ഇവിടെ വിവരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. 1-ാമതായി രാജകുമാരിയുടെ ചെരുപ്പിട്ട പാദത്തെ പറ്റിയാണ് അവർ വർണ്ണിക്കുന്നത്. അവർ വർണ്ണന തുടങ്ങുന്നത് തന്നെ പാദാദി കേശവർണ്ണന. അപ്പം പാദത്തിൽ നിന്നാണ് അവർ തുടങ്ങുന്നത്. സങ്കീർത്തനം 45:13-14 വാക്യങ്ങളിൽ മണവാട്ടി സഭയെ ഒരു രാജകുമാരിയായിട്ടാണ് സങ്കീർത്തനക്കാരൻ കാണുന്നത്. സഭയിലെ അംഗങ്ങൾ രാജകീയ പുരോഹിത വർഗമാണ്. നിന്റെ കാൽ എത്ര മനോഹരം എന്ന പ്രസ്താവന നമ്മുടെ ഉത്തരവാദിത്വം എത്ര വലുതെന്ന് മനസ്സിലാക്കി തരുന്നു. കാലിൽ അണിഞ്ഞിരിക്കുന്നത് സുവിശേഷത്തിനായുള്ള ഒരുക്കമാണ്. ആ ഒരുക്കത്തിന് കാലിൽ അണിഞ്ഞിരിക്കുന്നത് എന്താണെന്നോ, അതൊരു ചെരുപ്പാണ്. ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകർ എഫേസിയർ 6:14 ഒരിക്കലും മറക്കരുത്. യഥാർത്ഥ സുവിശേഷകരുടെ കാലിനെ പറ്റി യെശയ്യാപ്രവചനം 52:7 പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. സമാധാനത്തെ ഘോഷിച്ച് നന്മയെ സുവിശേഷിക്കുകയും രക്ഷയെ പ്രസിദ്ധമാക്കുകയും സിയോനോട് നിന്റെ ദൈവം വാഴുന്നു എന്ന് പറയുകയും ചെയ്യുന്ന സുവാർത്താദൂതൻ്റെ കാൽ പർവ്വതങ്ങളിന്മേൽ എത്ര മനോഹരം. നിന്റെ ദൈവം വാഴുന്നു എന്ന് പറയുകയും ചെയ്യുന്ന സുവാർത്താദൂതന്മാരുടെ കാൽ എത്ര മനോഹരം. സഭയുടെ ദൗത്യം കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെ കുന്നും മലയും കയറി സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ്. സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം ചെരുപ്പായി കാലിൽ ഉള്ളിടത്തോളം. എഫേസ്യർ 6:14 പറയുന്നത് പോലെ കാലിൽ ഉള്ളിടത്തോളം ലോകമാലിന്യങ്ങൾ കാലിൽ പറ്റി പിടിക്കുകയില്ല. സുവിശേഷം ലോകത്തെ അറിയിക്കുവാൻ പുറപ്പെടുന്നവർ എങ്ങനെ നടക്കണമെന്ന് ശ്രദ്ധിക്കുക. അവരുടെ കാൽ എത്ര മനോഹരമെന്നാ പറഞ്ഞ്. അങ്ങനെയാണെങ്കിൽ അവർ എങ്ങനെയാണ് നടക്കേണ്ടുന്നത്? ഒന്നാമത് ഹാനോക്കിനെ പോലെ ദൈവത്തോട് കൂടെ നടക്കണം. ഉൽപ്പത്തി പുസ്തകം 5:24 24-ാമത്തെ വാക്യത്തിൽ കാണാം. രണ്ടാമതായി ആസാഫിനെ പോലെ ദൈവ ആലോചനയിൽ നടക്കണം. സങ്കീർത്തന 73:24 ശ്രദ്ധിക്കുക. എങ്ങോട്ടാണ് നടക്കേണ്ടത്? സങ്കീർത്തന 23:2 പറയുന്നു. നാലാമതായി ദ്രവ്യാഗ്രഹം സുവിശേഷകർക്ക് നന്നല്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദ്രവ്യാഗ്രഹം ദൈവമക്കൾക്ക് ചേർന്നതല്ല. ദൈവം നമ്മോടൊപ്പം നടക്കാത്തതിനാൽ ഇന്ന് പല സഭകളിലും ദൈവം ആ സഭയിലെ അംഗങ്ങളോടൊപ്പം നടക്കുന്നില്ല. അങ്ങനെ നടക്കാത്തപ്പോൾ വലിയ ഭാരങ്ങൾ അനുഭവിക്കേണ്ടതായി വരും. ദൈവം നമ്മോടൊപ്പം നടക്കാത്തതിനാൽ സഭ എപ്രകാരമാകും? യെശയ്യാപ്രവചനം 5:6 ഒന്നാമതായി ശ്രദ്ധിക്കുക. തല മുഴുവൻ ദീനവും ഹൃദയം മുഴുവൻ രോഗവും പിടിച്ചിരിക്കുന്നു. എപ്പോഴാ? ദൈവം നമ്മോടൊപ്പം നടക്കാത്തവരായാൽ. തല മുഴുവൻ ദീനം, യെശയ്യാപ്രവചനം 5:6 ബുക്ക് ഓഫ് ഐസായ chapter 1 verses 5 and 6. ഹൃദയം മുഴുവൻ രോഗവും പിടിച്ചിരിക്കുന്നു. രണ്ടാമതായി ഒരു വിശ്വാസിയുടെ നടപ്പ് മാത്രമല്ല ഇരിപ്പും വിശുദ്ധിയുള്ളിടത്ത് മാത്രമേ പാടുള്ളൂ. ലോകത്തിൻ്റെ ചൂട് ആഗ്രഹിച്ച് പത്രോസ് ഇരുന്നതുപോലെ ഇരുന്നാൽ ആ വിശ്വാസി ഇരിക്കുന്ന വിശ്വാസി പ്രാകുവാനും ആണയിടുവാനും തുടങ്ങും. പത്രോസ് ലോകത്തിൻ്റെ ചൂടിനെ ആഗ്രഹിച്ച് അവരുടെ കൂടെ പോയിരുന്ന് തീ കാഞ്ഞതാണ് പ്രാകുവാനും ആണയിടുവാനും ഉള്ള സാഹചര്യമുണ്ടായത്. മൂന്നാമതായി ഉദരത്തിൽ വളരുന്ന കുഞ്ഞിന് അമ്മയോടുള്ള ബന്ധമാണ് പൊക്കിൾക്കൊടി ബന്ധം. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ആഹാരം, രക്തം, ജീവൻ ഇവയെല്ലാം ലഭിക്കുന്നത് ഈ അംബിളിക്കൽ കോഡിൽ കൂടെയാണ്. അതുപോലെ സ്വർഗീയ ജീവൻ നമ്മുടെ ആത്മീയ ശരീരത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും വ്യാപിക്കുന്നത് സാക്ഷാൽ സഭ എന്ന അമ്പിളിക്കൽ കോഡിലൂടെയാണ്. ഈ ജീവന്റെ കേന്ദ്രം അഥവാ പവർ ഹൗസ് ആത്മ സന്തോഷമാകുന്ന വീഞ്ഞിനാൽ നിറയപ്പെട്ടതാകണം. ഏതാ ജീവന്റെ കേന്ദ്രം? സഭ. സഭ എന്തുകൊണ്ട് നിറഞ്ഞിരിക്കണം? ആത്മ സന്തോഷമാകുന്ന വീഞ്ഞിനാൽ നിറയപ്പെട്ടതാകണം. ഈ വീഞ്ഞ് പാനം ചെയ്യുന്നവർക്ക് തങ്ങളുടെ ദുഃഖങ്ങൾ മറക്കുവാൻ കഴിയുകയുള്ളൂ. നാലാമതായി സഭയാ മണവാട്ടിയുടെ ഉദരം ഗോതമ്പ് കൂമ്പാരത്തോടെ താരതമ്യം ചെയ്തിരിക്കുന്നു. അവിടെ ഗോതമ്പ് ആബാലവൃദ്ധൻ ജനങ്ങളുടെ ആഹാരമാണ്. സഭയും അതുപോലെ സകലർക്കും പോഷണമുള്ള ആത്മീയ ആഹാരം പകർന്നു നൽകണം. സുവിശേഷ വേലക്കാർ സ്വയസ്നേഹികളാകാതെ മറ്റുള്ളവർക്ക് താങ്ങും തണലുമാകുമ്പോൾ താമരയാൽ ചുറ്റപ്പെട്ട ഗോതമ്പ് കൂമ്പാരമായി മാറും. അപ്പോൾ അവൻ്റെ പരിപാലനത്തിൽ നാം മാറും. പരിപാലനത്തിൻ്റെ സമൃദ്ധി നാം അറിയുകയും ചെയ്യും. അടുത്തതായി സഭയിലെ ജനം വചനമെന്ന മായമില്ലാത്ത പാൽ കുടിച്ച് ആത്മീയ അഭിവൃദ്ധി പ്രാപിച്ചവരാകണം. ആത്മീയ അഭിവൃദ്ധി നൽകേണ്ട ചുമതല സഭയ്ക്കുള്ളതാണ്. തുടർന്ന് പറയുന്നു, ദന്തഗോപുരം പോലെയുള്ള കഴുത്ത്, താഴേന്ന് മുകളിലോട്ടുള്ള വർണ്ണനയാണ്. ദന്തഗോപുരം പോലെയുള്ള കഴുത്ത്, അത് സഭയുടെ ദർശനത്തെയും തീരുമാനശേഷിയെയും കാണിക്കുന്നു. വിശുദ്ധന്മാരുടെ ദർശനം വിശാലവും വിശ്വാസം ശക്തവുമാണ്. അതിനുദാഹരണമാണ് കാലേബിൻ്റെ ജീവിതം. 10 ഗോത്രങ്ങളുടെ വാക്കുകൾ അവർ പറഞ്ഞ വാക്കുകൾ കാലേബ് അംഗീകരിച്ചില്ല. കാരണം നമ്മളെ ഇത്രയും നടത്തിയ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ലെന്ന് കാലേബ് ഉറച്ച് വിശ്വസിച്ചിരുന്നു. അടുത്തതായി വർണ്ണിക്കുന്നത് കാന്തയുടെ കണ്ണ. തൊട്ടുമുമ്പേ പറഞ്ഞ് കാന്തയുടെ കഴുത്തായിരുന്നു. അത് ദർശനത്തെയും തീരുമാനശേഷിയും കാണിക്കുന്നെങ്കിൽ കാന്തയുടെ കണ്ണ് നന്ദിയുടെ കണ്ണുനീർ നിറഞ്ഞതാണ്. നിർമ്മലമായ കണ്ണുകളാണ് ആയിരിക്കണം സഭയുടേത്. സഭ കണ്ണുനീരോടെ മറ്റുള്ളവർക്കായി പ്രാർത്ഥിക്കേണ്ടതാണെന്ന് യിരെമ്യ പുസ്തകം 9:1 നിന്ന് കാണാവുന്നതാണ്. ശത്രുവിനെതിരായുള്ള സഭയുടെ ജാഗ്രതയോട് കൂടിയ നിലയാണ് മൂക്കിൻ്റെ എടുപ്പ് കാണിക്കുന്നത്. മണവാട്ടിയുടെ മൂക്കിൻ്റെ എടുപ്പ്, അതായത് സഭയുടെ ശത്രുവിനെതിരായുള്ള ജാഗ്രതയോട് കൂടിയ നിലയാണ് മൂക്കിൻ്റെ എടുപ്പ് കാണിക്കുന്നത്. മനുഷ്യന് ജീവശ്വാസം നൽകുന്നത് സഭയുടെ നാഥനാണ്. സഭയുടെ ജീവശ്വാസമോ? അത് പരിശുദ്ധാത്മാവാണ്. തുടർന്ന് പാലസ്റ്റീൻ സമുദ്രതീരത്തുള്ള കർമേൽ പർവ്വതത്തെ പർവ്വതനിരകളുടെ മൂക്കെന്ന് വിളിക്കുന്നു. പാലസ്റ്റീൻ കർമേലിന് കിരീടമായതുപോലെ പ്രഭുകുമാരിയുടെ അഥവാ സഭയുടെ കിരീടമാണ് ശിരസ്. ശിരസ്സുയർന്നിരിക്കണം. സങ്കീർത്തനം 27:6 പറയുന്നു, സഭയുടെ ശിരസ് ഉയർന്നിരിക്കണം. സങ്കീർത്തനം 27:6 അത് വ്യക്തമായി പറയുന്നുണ്ട്. 27:6 യഹോവ വാഴ്ത്തപ്പെട്ടവനാകട്ടെ അവൻ. 27:6 ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എൻ്റെ തല ഉയരും. ഞാൻ അവൻ്റെ കൂടാരത്തിൽ ജയഘോഷയാഗങ്ങളെ അർപ്പിക്കും. ഞാൻ യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യും. സങ്കീർത്തനം 27:6 10. തലമുടി രക്താംബരം പോലെ മനോഹരമായതാണ്. തലമുടി കിരീടമായാൽ തലയെ വൃത്തിയായി സൂക്ഷിക്കണം. അഭിഷേക തൈലം തലയിൽ വീണ് മുടിയിൽ കൂടി ഒഴുകിയിരിക്കണം. സഭയിലുള്ളവരിലെല്ലാം പരിശുദ്ധാത്മാഭിഷേകത്തോടെ ആരാധിക്കുന്നവരും സ്നേഹത്തോടെ വചനം വിളമ്പുന്നവരുമായിരിക്കണം. വചനം വിളമ്പുന്നതിനെ സ്വീകരിക്കുന്നവരുമായിരിക്കണം സഭയിലുള്ളവർ. യെരുശലേം പുത്രിമാരുടെ പാദാദി കേശ വർണ്ണന കേട്ട പ്രിയൻ സന്തോഷിക്കുന്നു. മണവാളൻ മണവാട്ടിയിൽ സന്തോഷിച്ചതുപോലെ നിന്റെ ദൈവം നിന്നിൽ സന്തോഷിക്കണമെന്ന് ഒരു വിശ്വാസി അറിയേണ്ടതാണ്. ആത്മാവിൽ ആരാധിക്കുന്ന ജനത്തെ നോക്കി ദൈവം സന്തോഷിക്കുന്നു. വിശ്വാസ സമൂഹത്തെ നോക്കി ലോകം പറയണം, ഇതാ തനിച്ചു പാർക്കുന്ന ജനമെന്ന്. വിജയത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ചിഹ്നമാണ് ഈന്തപ്പനയുടെ കുരുത്തോല. അവിടെ ഒരു പ്രതിജ്ഞ എടുക്കുന്നു. ദൈവസഭയിലുള്ളവർ അധികാലത്ത് എഴുന്നേറ്റ് ദൈവമുഖം അന്വേഷിക്കുകയും ദൈവകൽപ്പനകൾ അനുസരിക്കുകയും ചെയ്യുമെന്ന് നമുക്കും പ്രതിജ്ഞയെടുക്കാം. അതിനുദാഹരണമായി 1 Samuel 17:20, Mark 16:2 വായിക്കുക. സഭയിൽ മുന്തിരിവള്ളി പോലെ പരാശ്രയക്കാരും അല്ലെങ്കിൽ ബലഹീനരും മാതള നാരക വൃക്ഷം പോലെ നന്മ പകരുന്നവരും, അതായത് ഉൾക്കരുത്തുള്ളവർ ഉണ്ടായിരിക്കണം. അപ്പം സഭയിലെ ബലഹീനരും കാണും, ഉൾക്കരുത്തുള്ളവരും കാണും. ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുക എന്ന ഉത്തരവാദിത്വം ചെയ്യുവാൻ കാൽവറിനാഥൻ നമ്മെ സഭയായി വിളിക്കുന്നു. സഭയായി അവൻ നമ്മെ സഹായിക്കും. ആ വിളി സ്വീകരിക്കാൻ നാം ഒരുക്കമാണ് എങ്കിൽ പൂർണ്ണമായി നമുക്ക് നമ്മുടെ പ്രിയന്റെ അടുക്കലേക്ക് ചെന്ന് അവൻ്റെ സ്നേഹത്തിന് വേണ്ടി കാത്തിരിക്കാം. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.